بسم الله الرحمن الرحيم
والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب
ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ.
ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹ് വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار പ്രിയമ സഹോദരന്മാരെ, പണ്ഡിതന്മാരെ, പ്രബോധകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാഫിഅായ ഇൽമ് പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രബോധനം നടത്തുവാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ മനുഷ്യർക്ക് മാർഗദർശനമായി ഇറക്കി. നന്മയിലേക്കും മനുഷ്യന്റെ വിജയത്തിലേക്കും വഴികാട്ടിയാണ് ഖുർആൻ. ചില സ്ഥലങ്ങളിൽ ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശനമാണ് ഖുർആൻ എന്നും, മറ്റു ചില സ്ഥലങ്ങളിൽ ഹുദൻ ലിൽ മുത്തഖീൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രണ്ടു നിലക്കുള്ള ഹിദായത്താണ്, മാർഗദർശനമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഹിദായത്തു ഇർഷാദിൻ വ ദലാല, നന്മയുടെ, ഖൈറിന്റെ, വിജയത്തിന്റെ വഴിയിലേക്ക് വഴികാട്ടുന്നു എന്ന അർത്ഥത്തിൽ ജനങ്ങൾക്കെല്ലാം ഖുർആൻ ഹുദയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അവന്റെ ഇഷ്ടദാസന്മാർക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളത്, വിശ്വാസികൾക്ക്. ഖുർആനിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും അംഗീകരിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു തആല ഒരു പ്രത്യേക ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്. അത് വെറും നന്മയുടെ വഴി അറിയൽ മാത്രമല്ല, മറിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് ഖുർആൻ മുഖേന അല്ലാഹു വിശ്വാസികൾക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞത്. അപ്പോ ഒന്ന്, ഹിദായത്തു ഇർഷാദുണ്ട്, ഹിദായത്തു തൗഫീഖുണ്ട്. രണ്ട് നിലക്കുള്ള ഹിദായത്ത് നാം മനസ്സിലാക്കിയാൽ തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ഹുദല്ലിന്നാസ് എന്ന് ഒരു സ്ഥലത്തും മറ്റു സ്ഥലത്ത് ഹുദല്ലിൽ മുത്തഖ് എന്ന് പറയുമ്പോൾ പരസ്പരം വൈരുദ്ധ്യമുണ്ടോ എന്ന് ചിലർക്ക് തോന്നിപ്പോകും. അപ്പം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാമിന് എന്തുണ്ടാവില്ല? വൈരുദ്ധ്യം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് പ്രഗത്ഭ പണ്ഡിതന്മാര് ഖുർആനിൽ വൈരുദ്ധ്യമില്ല എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട്. അവയിൽ പ്രബലമായ അല്ലെങ്കിൽ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് ഈ മദീനയിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ അമീൻ അശ്ശിൻഖീതി റഹിമഹുല്ലാ. അദ്ദേഹം തഫ്സീറിലും ഖുർആൻ വ്യാഖ്യാനത്തിലും ഭാഷയിലും കർമ്മശാസ്ത്ര മൗലിക വിഷയങ്ങളിലും മന്ത്ഖിലുമെല്ലാം വലിയ പണ്ഡിതനായിരുന്നു. ഹിജ്റ 1393 മരണപ്പെട്ടു. അദ്ദേഹം അദ്വാഉൽ ബയാൻ ഫി തഫ്സീറിൽ ഖുർആൻ ബിൽ ഖുർആൻ എന്ന ഗ്രന്ഥം എഴുതിയ പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവാണ്. ഈ വിഷയത്തിൽ, അതായത് ഖുർആൻ ആയത്തുകൾ തമ്മിൽ വൈരുദ്ധ്യമില്ല എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി എഴുതിയ ഒരു പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദഫ്ഉ ഈഹാമിൽ ഇത്തിറാബ് അൻ ആയാത്തിൽ കിതാബ് എന്ന പുസ്തകം. ആ ഗ്രന്ഥത്തിൽ ഒരു വിഷയമാണ് ഈ ഹുദന്റെ വിഷയം. ഹുദല്ലിൽ മുത്തഖീൻ ഹുദല്ലിന്നാസ് തമ്മിൽ എന്തില്ല? വൈരുദ്ധ്യമില്ല എന്നൊരു ഒരു ഭാഗം ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹിദായത്ത്, ഈ മാർഗദർശനം ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾക്ക് നിലനിൽക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ സൂക്ഷിപ്പ് സംരക്ഷണം ഏറ്റെടുത്തു. ഇന്ന നഹ്നു നസ്സൽന ദിക്ര വ ഇന്ന ലഹു ലഹാഫിളൂൻ. അപ്പൊ ഖുർആന് വഴികാട്ടിയാണെന്ന് മനസ്സിലായി. കാരുണ്യമാണെന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ റഹ്മത്താണ്, ഖുർആന് ഉത്ബോധനമാണ്. യാ അയ്യുഹൻ നാസ് ഖദ് ജാഅത്കും മൗഇദതുൻ മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂരി വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഓ ജനങ്ങളെ, നിങ്ങൾക്കിതാ അള്ളാഹുവിങ്കൽ നിന്ന്, നിങ്ങളുടെ റബ്ബിൽ നിന്ന് മൗഇദത്ത് വന്നിരിക്കുന്നു. എന്നർത്ഥം ഉത്ബോധനം. പണ്ഡിതന്മാർ പറയുന്നു, ദിക്ര തുദക്കിറുക്കും ഇഖാബഹു, അള്ളാഹുവിന്റെ ശിക്ഷയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഉത്ബോധനം ഇതാ വന്നിരിക്കുന്നു. വശിഫാ ഉല്ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങൾക്ക് ശിഫയായിട്ടും ഹൃദയത്തിന്റെ രോഗത്തിന് ശിഫയായിട്ട് രോഗശമനമായിട്ടും ഖുർആൻ ഇറങ്ങി. എന്താണ് ഈ ഹൃദയത്തിന്റെ രോഗം? മനസ്സുകളിലുള്ള രോഗം എന്താണ്? അറിവില്ലായ്മ, കുഫ്ര്, ശിർക്ക്. ഇതിനൊക്കെ പരിഹാരം എന്താണ്? ഖുർആനാണ്. വഹുദൻ, ഖുർആന് ഹുദയാണ്, മാർഗദർശനമാണ്. വറഹ്മത്തുൽ ലിൽമുഅ്മിനീൻ, വിശ്വാസികൾക്ക് കാരുണ്യവുമാണെന്ന്. അതായത് ഖുർആൻ മുഖേന അല്ലാഹു തആല വിശ്വാസികളെ സംരക്ഷിച്ചു. വഴികേടിൽ നിന്ന് ചൊവ്വായ വഴിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കൊണ്ടെത്തിച്ചു ഖുർആൻ കൊണ്ട്. മാത്രമല്ല, പാരത്രിക ജീവിതത്തിൽ അല്ലാഹുവിന് ശിക്ഷയിൽ നിന്ന് അവരെ സംരക്ഷിച്ചു സ്വർഗത്തിലേക്ക്. ഇതുകൊണ്ടാണ് ഖുർആൻ കാരുണ്യമാണെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഈ കാരുണ്യം, ഈ ശിഫ, ഈ ഹുദ, ഈ മൗഇദത്ത്, ഈ ഉത്ബോധനമെല്ലാം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ഇന്ന നഹ്നു നസ്സൽന ദിക്ര, നാം ദിക്ര അവതരിപ്പിച്ചു, ഇറക്കി. എന്താണ് ദിക്ര? ഖുർആനിന്റെ ഒരു പേരാണ്. ഖുർആന്റെ പല പേരുകളുമുണ്ട്. അൽ കിതാബ്, അന്നൂർ. അതേപോലെ ഒരു പേരാണ് എന്ത്? അദ്-ദിക്ര്. എന്താ ദിക്റിന്റെ അർത്ഥം? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, രണ്ട് അർത്ഥമാണ് പ്രധാനമായും തഫ്സീർ പണ്ഡിതന്മാർ ദിക്റ് നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഖുർആനിന് അദ്-ദിക്ര് എന്ന പേര് വരാനുള്ള കാരണം? ഇമാം തബരി റഹ്മഹുല്ലാ തഫ്സീറിൽ വ്യക്തമാക്കുന്നുണ്ട്, അന്നഹു ദിക്റു മിൻ അല്ലാഹി ജല്ല ദിക്റുഹു ദക്കറ ബിഹി ഇബാദഹു. അപ്പോൾ ദിക്റിന്റെ ഒരു അർത്ഥം എന്താണ്? ഉത്ബോധനം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദിക്ര്, ഈ ഖുർആൻ കൊണ്ട് അവന്റെ അതിർവരമ്പുകൾ, അവൻ നിർബന്ധമാക്കിയ ഫർളാക്കിയ കാര്യങ്ങളൊക്കെ ഖുർആൻ മുഖേന പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു ദിക്റയാണ് അല്ലെങ്കിൽ ഒരു ഉത്ബോധനമാണ് ഖുർആൻ. രണ്ടാമത്തെ അർത്ഥം എന്താണ്? أنه ذكر وشرف وفخر لمن آمن به وصدق بما فيه من طبري പറയുന്ന രണ്ടാമത്തെ അർത്ഥം ഖുർആനെ അഭിമാനമാണ് വിശ്വാസികൾക്ക് അന്തസ്സാണ് എന്ത് ഖുർആൻ വഇന്നഹു ലദിക്റു ലക വലിഖൗമിക വസൗഫ തുസ്അലൂൻ തീർച്ചയായും ഖുർആനെ താങ്കൾക്കും താങ്കളുടെ ജനതക്കും എന്താണ് ദിക്റാണ് അഭിമാനമാണ് ഖുർആൻ വസൗഫ തുസ്അലൂൻ അതിനെ കൊണ്ട് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വയം ഏറ്റെടുത്തതാണ് ഖുർആനിന്റെ സംരക്ഷണം ഈ ഏറ്റെടുക്കൽ അതിന് ഖുർആന് മുമ്പുണ്ടായ ഗ്രന്ഥങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വതആല തൗറാത്ത് ഇഞ്ചീൽ ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാരെ പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു അവര് അതിൽ പലരും കൈകടത്തൽ മാറ്റി തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തഹ്രീഫും തബ്ദീലും വരുത്തി അങ്ങനെ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ആയ ഒരു അവസ്ഥയാണ് തൗറാത്തിനും ഇഞ്ചീലിനും ഉണ്ടായത് എന്നാൽ ആ അവസ്ഥ തന്നെ ഖുർആനും ബാധകമാണ് എന്ന് ഖുർആനിന്റെ ഇസ്ലാമിൽ ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നു ആരോപിക്കുന്നു അതായത് തൗറാത്തിലും ഇഞ്ചീലും മാത്രമല്ല നിങ്ങൾ പറഞ്ഞ ഈ മാറ്റ തിരുത്തലുകൾ ഈ വൈരുദ്ധ്യങ്ങൾ ഖുർആനിനുമുണ്ട് എന്ന് ഇസ്ലാം ശത്രുക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് സാധാരണക്കാരെ പ്രത്യേകിച്ച് സംശയം ഉണ്ടാക്കുവാൻ വേണ്ടി അവർ ശുബുഹാത്തുകൾ പറഞ്ഞു പരത്തുന്നു ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് മനുഷ്യന്റെ കൈകടത്തലുണ്ട് എന്ന് അവർ വാദിക്കുന്നു അപ്പൊ അതിനെ പ്രധാനമായും അവർ ആയുധമായി ഒരു മാർഗമായി കണ്ടെത്തിയ ഒരു കാര്യമാണ് ഖുർആനിലെ വ്യത്യസ്ത പാരായണങ്ങൾ വ്യത്യസ്ത പാരായണ രീതികൾ അതായത് നാം പല ക്ലാസുകളിൽ വിശദീകരിച്ചതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശുദ്ധ ഖുർആന് ഒരു രീതിയിലല്ല ഇറക്കിയിട്ടുള്ളത് ഖുർആൻ പാരായണത്തിന് വ്യത്യസ്ത രീതികളുണ്ട് അത് ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ച ഒരു വിഷയമാണ് മുസ്ലിമീങ്ങൾക്കൊരു പുതിയ അറിവല്ലത് ലോക മുസ്ലിമീങ്ങൾ ഏകകണ്ഠമായി ഇപ്പോൾ നമുക്കറിയാം പല വിഷയങ്ങളിലും പ്രത്യേകിച്ച് വിശ്വാസപരമായ വിഷയങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്കിടയിൽ സംഘടനകളുണ്ട് വിഭാഗങ്ങളുണ്ട് പാർട്ടികളുണ്ട് എന്നാൽ ഈ വ്യത്യസ്തമായ ലോക മുസ്ലിമീങ്ങൾ പാരായണം ചെയ്യുന്ന സഹാബത്തുകൾ മുതൽ പാരായണം ചെയ്യുന്ന ഖുർആനിക പാരായണ രീതികളിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ എന്തില്ല തർക്കമില്ല അതെല്ലാവരും അംഗീകരിച്ച ഒരു കാര്യമാണ് അപ്പോ ഈ വ്യത്യസ്തമായ ഖുർആൻ പാരായണങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശത്രുക്കൾ പറയുന്നു അതിന്റെ അർത്ഥം അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതല്ല കാരണം അല്ലെങ്കിൽ ഈ വ്യത്യാസം വരില്ലല്ലോ മാത്രമല്ല ഈ വ്യത്യാസങ്ങളിൽ പലതിലും എന്തുണ്ട് അർത്ഥ വ്യത്യാസങ്ങളും ഉണ്ട് അപ്പൊ ഈ അർത്ഥ വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഖുർആനാണ് ദൈവീക ഗ്രന്ഥമാണെന്ന് ഖുർആൻ പറയാൻ പറ്റില്ല എന്ന് ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നു എങ്ങനെയാണ് ഇതിന് മറുപടി കൊടുക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ ഖുർആനിക പാരായണങ്ങളെക്കുറിച്ച് അല്പമെങ്കിലും നാം അറിഞ്ഞിരിക്കണം എന്ന കാര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിഷയം വ്യത്യസ്തമായ ഖുർആൻ പാരായണ രീതികളെ സംബന്ധിച്ചാണ് എന്ന് ഒരു ചെറിയ വിവരണം നൽകാൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല കാര്യങ്ങൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കുവാനും അത് അറിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഈ ആരോപണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അറിവില്ലായ്മയാണെന്ന് മനസ്സിലാക്കണം കാരണം മുസ്ലിമീങ്ങൾ ലോക മുസ്ലിമീങ്ങൾ സ്വഹാബത്തുകളുടെ കാലം മുതൽ ഇന്ന് വരെ ഓതിക്കൊണ്ടിരിക്കുന്ന അംഗീകരിച്ച ഖിറാഅത്തുകളാണ് ഈ ഖുർആനിക ഖിറാഅത്തുകൾ വഹിയാണ് എന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് അതായത് മുമ്പുണ്ടായ വേദഗ്രന്ഥങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ മാറ്റത്തിരുത്തലുകൾ കൈകടത്തലുകൾ ഇതുപോലെയല്ല ഒരിക്കലും ഈ ഖുർആനിക ഖിറാഅത്തുകൾ ഖുർആൻ വ്യത്യസ്തമായ പാരായണങ്ങൾ ഈ മുസ്ലിമീങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഈ വ്യത്യസ്തമായ പാരായണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറക്കിയ വഹിയാണ് എന്നാണ് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നു, ഇന്ന ഹാദൽ ഖുർആന ഉൻസില അലാ സബഅതി അഹ്റുഫ്, നിശ്ചയമായും ഈ ഖുർആൻ ഏഴ് വ്യത്യസ്ത രീതികളിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഫഖ്റഊ മാ തയസ്സറ മിൻഹു, അതിൽ എളുപ്പമുള്ളത് നിങ്ങൾ ഓതുക. എല്ലാ ഖിറാഅത്തുകൾ പ്രകാരം എല്ലാ മുസ്ലിമീങ്ങളും ഓതണം നിർബന്ധമില്ല. ആ വ്യത്യസ്ത രീതികളിൽ ഏതെങ്കിലും ഒരു രീതി സ്വീകരിച്ചുകൊണ്ട് ഒരു പാരായണം ചെയ്തു കഴിഞ്ഞാൽ ബാധ്യത നിറവേറി. ഫഖ്റഊ മാ തയസ്സറ മിൻഹു, അവയിൽ എളുപ്പമുള്ളത് നിങ്ങൾ പാരായണം ചെയ്യുക. ഇത് മാ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഹദീസ് സഹോദരന്മാരെ, അതായത് ഏഴ് വ്യത്യസ്ത രീതികളിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലാതെ അംഗീകരിച്ച ഹദീസാണ്. അതായത് ഹദീസുകളിൽ രണ്ടിനമുണ്ട്, ഒന്ന് മുത്തവാത്തിർ എന്ന് പറയും, രണ്ട് ആഹാദ് എന്ന് പറയും. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ സഹാബത്തുകൾ മുതൽ നമ്മൾ വരെ കൂട്ടം കൂട്ടമായി ജമാഅത്തായി യാതൊരു സംശയവുമില്ലാത്ത രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിനാണ് എന്ത് പറയാ, മുത്തവാത്തിർ എന്ന് പറയാം. ഇപ്പൊ ഖുർആൻ നമ്മിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? മുത്തവാത്തിറായിട്ടാണ്. അതായത് വലിയ കൂട്ടം സഹാബത്തുകൾ നിന്ന് വലിയ കൂട്ടം താബിഈങ്ങൾ പഠിച്ചു, അങ്ങനെ അത്ബാഉ താബിഈങ്ങൾ അവരിൽ നിന്ന് പഠിച്ചു, അങ്ങനെ കൂട്ടം കൂട്ടമായി ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന രൂപത്തിൽ നമ്മിലേക്ക് വ്യക്തമായ ഇസ്നാദുകളിലൂടെ പരമ്പരകളിലൂടെ എത്തിപ്പെട്ട പാരായണമാണ് പിന്നെ ഖുർആനാണ് നമ്മൾ ഓതുന്ന ഖുർആൻ ആയത്തുകളെല്ലാം. അതേപോലെ ഹദീസും മുത്തവാത്തിറായ ഹദീസുണ്ട്. അവയിൽ ഒരു ഹദീസാണ് ഇന്ന ഹാദൽ ഖുർആന ഉൻസില അലാ സബഅതി അഹ്റുഫ്, ഏഴ് വ്യത്യസ്ത രീതികളിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഫഖ്റഊ മാ തയസ്സറ മിൻഹു. അപ്പോൾ സഹാബത്തുകൾ ഈ വ്യത്യസ്തമായ ഖുർആൻ രീതികൾ പ്രകാരം പാരായണം ചെയ്തിട്ടുണ്ടോ? പാരായണം ചെയ്തിട്ടുണ്ട്. ധാരാളം തെളിവുകളുണ്ട്. ഒരു തെളിവാണ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ധരിക്കുകയാണ്. എന്താണ് ഹദീസ്? ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹിഷാം ബിനു ഹകീം റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ നമസ്കരിക്കുകയുണ്ടായി. രണ്ടും സഹാബത്തുകളാണ്, രണ്ടും ഖുറൈശികളാണ്. ഒന്ന് ഹിഷാം ബിനു ഹകീം ബിനു ഹിസാം, രണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ. ഈ രണ്ട് സഹാബത്തുകൾ. അപ്പോൾ ഹിഷാം ബിനു ഹകീം ഖുർആൻ പാരായണം ചെയ്യുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിക്കുകയാണ് മഅ്മൂമായിട്ട്. അപ്പോൾ ഈ നമസ്കരിച്ചുകൊണ്ടിരിക്കവെ ഹിഷാം ബിൻ ഹകീം ഖുർആൻ പാരായണം ചെയ്യുന്നു, എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിന് പഠിപ്പിച്ചു കൊടുത്ത ഖുർആൻ രീതി പ്രകാരമല്ല, പാരായണ രീതി പ്രകാരമല്ല ആര് ഓതിയത്? ഹിഷാം ഓതിയത്. എന്താണ് ഓതുന്ന സൂറത്ത്? സൂറത്ത് അൽ ഫുർഖാനാണ്. സൂറത്തുൽ ഫുർഖാൻ ഓതുന്നു. മക്കി സൂറത്താണ്, മക്കി സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ. അങ്ങനെ ഉമർ പറയും, നമസ്കാരം കഴിയാൻ ഞാൻ കാത്തിരിക്കുകയാണ് അയാളെ പിടികൂടാൻ വേണ്ടിയിട്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു ഖുർആൻ രീതി പ്രകാരം, ഖുർആൻ രീതി പ്രകാരം പാരായണം ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ ഉമർ ഇമാനം പറഞ്ഞത്, മനസ്സിലാക്കിയത്, ഉമറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പാരായണ രീതി മാത്രമാണ് ശരിയായത് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ഇത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം. ഏതായാലും ഉമർ റളിയല്ലാഹു അൻഹു ഹിഷാമിനെ കൊണ്ട് ഹിഷാമിനെ പിടിച്ചുകൊണ്ട് റസൂലിന്റെ അടുക്കിലേക്ക് ചെന്നു, അങ്ങനെ വിഷയം അവതരിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഹിഷാമിനെ ഓതിപ്പിച്ചു, ഇഖ്റാ യാ ഹിഷാം. അങ്ങനെ ഹിഷാം റളിയല്ലാഹു അൻഹു ഓതി സൂറത്തുൽ ഫുർഖാനിൽ നിന്ന്. ഓതിയപ്പോൾ ഹാകദ ഉൻസില അലൈ, ഇപ്രകാരമാണ് എനിക്ക് ഖുർആൻ ഇറങ്ങിയത്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു ഓതാൻ. ഉമർ റളിയല്ലാഹു അൻഹു ഓതി, ഇപ്രകാരം തന്നെയാണ് എനിക്ക് ഇറങ്ങിയിട്ടുള്ളത് എന്ന് വീണ്ടും റസൂൽ സല്ലം പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലം പറഞ്ഞൊരു കാര്യമാണ്, ഇന്ന ഹാദൽ ഖുർആന ഉൻസില അലാ സബഅതി അഹ്റുഫ് ഫഖ്റഊ മാ തയസ്സറ മിൻഹു. ഈ ഹദീഫിന്റെ പശ്ചാത്തലമാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിയത്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നു, ഭാഷാ വ്യത്യാസമല്ല എന്ന് മനസ്സിലായി. വ്യത്യസ്തമായ ഖുർആൻ പാരായണ രീതികൾ ഭാഷാ വ്യത്യാസം മാത്രമാണെങ്കിൽ ഈ ഖുറൈശി കബീലക്കാരായ ഈ രണ്ട് സഹാബത്തുകൾക്കിടയിൽ ഈ ഭിന്നിപ്പ് ഉണ്ടാകുമായിരുന്നില്ല. മാത്രമല്ല ഈ വ്യത്യസ്തമായ ഏഴ് അഹ്റുഫ് എന്ന് റസൂൽ സല്ലം പഠിപ്പിച്ചല്ലോ, അത് പാരായണവുമായി ബന്ധമുള്ളതാണെന്ന് മനസ്സിലായി. കാരണം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണ്, فَإِذَا هُوَ يَقْرَأُ عَلَى حُرُوفٍ كَثِيرَةٍ لَمْ يُقْرِئْنِيهَا رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ എനിക്ക് പഠിപ്പിച്ചു തരാത്ത ചില ഹർഫുകൾ പ്രകാരമാണ് ആര് ഓതിയത്? ഹിഷാം ഓതിയത്. അവിടെ ഉപയോഗിച്ചത് ഹുറൂഫ് എന്നാണ്. അപ്പൊ എന്ത് മനസ്സിലായി? വ്യത്യസ്തമായ പാരായണവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത രീതികളാണ് ഏത് ഈ ഹുറൂഫ് കൊണ്ട് ഹർഫുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂൽ പറയുന്നു, ഉൻസിൽ ഖുർആനു അലാ സബഅതി അഹ്റുഫ്. അപ്പൊ ഇത് എന്ത് മനസ്സിലായി? ഈ വ്യത്യസ്ത പാരായണ രീതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന് ഇറക്കി കൊടുത്തതാണ്, വഹിയായി അവതരിപ്പിച്ചു കൊടുത്തതാണെന്ന് മനസ്സിലായി. മാത്രമല്ല ഈ ഹദീഫ് മുതവാതിറായിട്ട് റിപ്പോർട്ട് ചെയ്തതും എന്ന് നാം പഠിച്ചു. അതിലെല്ലാം സബഅതു അഹ്റുഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സബ ഏഴ് എന്ന അക്കം അതിന് യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഏഴ് രീതികളാണ് ഖുർആനിക വചനങ്ങൾ പാരായണം ചെയ്യാൻ, ഉരുവിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ അങ്ങേയറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു കണക്കാണ് ഏഴ്. അതായത് ഒരു വാക്കിൽ ഖിറാഅത്തുകൾ ഉണ്ടാകുമ്പോൾ ഏഴിൽ കവിയൂല എന്ന് മനസ്സിലാകുന്നു. ഏഴ് രീതികൾക്കപ്പുറം ഖുർആനിക പദങ്ങൾ ഓതാൻ പാരായണം ചെയ്യാൻ വ്യത്യാസങ്ങൾ ഏഴിൽ കൂടുകയില്ല എന്ന് നാം ഈ ഹദീഥിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോൾ സൂറത്തുൽ ഫുർഖാൻ ആണ് ഉമർ റളിയല്ലാഹു അൻഹു കേട്ടത്. ആ സഹാബി പറഞ്ഞെന്താണ്, ഹിഷാം റസൂൽ സല്ലം എനിക്ക് പറഞ്ഞു തരാത്ത പല ഹർഫുകളും മോദിയെന്നാണ്. ഹുറൂഫുൻ കസീറ. അപ്പോൾ സൂറത്തുൽ ഫുർഖാനിൽ പല വ്യത്യാസങ്ങളും ഉണ്ടെന്ന് മനസ്സിലായി. ചില വ്യത്യാസങ്ങൾ നമുക്ക് ഈ വിഷയം ഒന്നുകൂടി ബോധ്യപ്പെടുവാൻ വേണ്ടിയിട്ട് ചില ഉദാഹരണങ്ങൾ നമുക്ക് പഠിക്കാം. ഇപ്പൊ സൂറത്തുൽ ഫുർഖാൻ എട്ടാമത്തെ ആയത്താണ്, ഔ യുൽഖാ ഇലൈഹി കൻസുൻ ഔ തകൂനു ലഹു ജന്നതുൻ യാകുലു മിൻഹാ. അതായത് സത്യനിഷേധികൾ പറയാണ്, ഈ പ്രവാചകനെ നമുക്ക് വിശ്വസിക്കണമെങ്കിൽ ഈ പ്രവാചകൻ ഒരു മലക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ഒരു നിധി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഒരു പൂന്തോട്ടം പ്രവാചകന് ഉണ്ടായിരിക്കട്ടെ, എങ്കിലാണ് ഞങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞു വാശി പിടിച്ചു. അപ്പോ ഔ യുൽഖാ ഇലൈഹി കൻസുൻ ഔ തകൂനു ലഹു ജന്നതുൻ യാകുലു മിൻഹാ. നമ്മുടെ ഓത്ത് പ്രകാരം നമ്മൾ ഓതുന്നു യാക്കുലു മിൻഹ. ഇമാം ഹംസ അൽ കിസായി ഇമാമിങ്ങൾ നഅക്കുലു മിൻഹ ഓതുന്നു. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയ ഈ വ്യത്യസ്ത ഖുർആൻ പാരായണങ്ങൾ ആര് പഠിച്ചു? സഹാബത്തുകൾ പഠിച്ചു. സഹാബത്തുകൾ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ 10 ഇമാമിയങ്ങളാണ് ഈ ഖുർആനിക വ്യത്യസ്തമായ പാരായണ രീതികളിൽ പ്രാവീണ്യം നേടിയ 10 ഇമാമിയങ്ങൾ ഉണ്ടായിരുന്നു. ഇത് വിഷയം ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെയാണ് 10 ഖിറാഅത്തുകൾ എന്ന പ്രയോഗം നിങ്ങൾ കേൾക്കാനിടയായത്. അതായത് 10 ഇമാമിയങ്ങൾ ആ കാലഘട്ടത്തിൽ ഖിറാഅത്തിന്റെ വിഷയത്തിൽ, പാരായണ ശാസ്ത്രത്തിൽ അവഗാഹം നേടിയ ഏറ്റവും പ്രഗത്ഭരായ 10 ഇമാമിങ്ങൾ ആ 10 ഇമാമിങ്ങളിലേക്ക് പിന്നീട് ഈ ഖുർആൻ പാരായണങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ ഹഫ്സ്, വർഷ് എന്നൊക്കെ കേൾക്കാറുള്ളത്. അതിന്റെ അർത്ഥം ഈ 10 ഇമാമിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയ ഖുർആൻ പാരായണങ്ങളാണ് എന്ന് ഒരിക്കലും അർത്ഥമില്ല. കാരണം ഓരോ ഇമാമും ഓതുമ്പോൾ തന്റെ പരമ്പര ഉദ്ധരിച്ചുകൊണ്ടാണ് ഓതുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഉദ്ധരിക്കാൻ പറ്റുന്ന പരമ്പര. ഇപ്പോൾ തന്നെ ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഖുർആൻ വ്യത്യസ്തമായ പാരായണങ്ങൾ പഠിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പരമ്പരകൾ അടിസ്ഥാനത്തിലാണ് ഖുർആൻ പാരായണങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അങ്ങനെ ഒരു വിദ്യാർത്ഥി 10 ഖിറാഅത്തുകൾ പഠിച്ച് ഒരു ഷെയ്ഖിന് ഉസ്താദിന് ഓതിക്കൊടുത്ത് പൂർണ്ണമായും മനഃപ്പാഠമാക്കി ഓതിക്കൊടുത്തു കഴിഞ്ഞാൽ ഉസ്താദ് ഈ പത്ത് ഖിറാഅത്തിനും എന്ത് കൊടുക്കും? സനദ് കൊടുക്കും. അതിന് ഇജാസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതായാലും ഇമാം ഹംസ, ഇമാം കിസായി ഈ പത്ത് ഇമാമിങ്ങളിൽ രണ്ട് ഇമാമിങ്ങളാണ്. അവരുടെ ഒത്ത് എന്താണ്? أو يلقى أو يلقى إليه كنز أو تكون له جنة نأكل منها. ബഹുബുരി ഭാഗം ഇമാമിങ്ങളുടെ ഖിറാഅത്ത് പ്രകാരം എന്താ അർത്ഥം? أو يلقى إليه كنز, അല്ലെങ്കിൽ ആ പ്രവാചകന് എന്ത് ഇറങ്ങട്ടെ, എന്ത് നൽകപ്പെടട്ടെ? കൻസ്, നിധി നൽകപ്പെടട്ടെ. أو تكون له جنة يأكل منها, അല്ലെങ്കിൽ ഒരു ജന്ന, ഒരു പൂന്തോട്ടം ഉണ്ടാകട്ടെ, അതിൽ നിന്ന് അയാൾക്ക് ഭക്ഷിക്കുവാൻ, അയാൾക്ക് ഭക്ഷിക്കുവാൻ. നമ്മുടെ ഖിറാഅത്ത് പ്രകാരം, ഇമാം ഹംസയുടെ ഖിറാഅത്ത് പ്രകാരം, നഅ്കുലുമിന, ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി ഒരു ജന്നത്ത് ഉണ്ടാകട്ടെ. ഈ രണ്ട് അർത്ഥങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമില്ല, രണ്ടും ശരിയാണ്. കാരണം രണ്ടും വഹയാണ്. വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇല്ല ഒന്ന് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് വൈരുദ്ധ്യം വരുന്നത്. അർത്ഥത്തിൽ വൈരുദ്ധ്യം, ഇതെന്താണ്? വൈവിധ്യമാണ്, ഇഖ്തിലാഫും തനവുമാണ്, ഇഖ്തിലാഫ് തവാദ്ദ അല്ല. അതായത് ഖുർആനിക ആയത്തുകൾ, ആയത്തുകൾ എന്തുണ്ടാവും? ഈ ഖിറാഅത്തുകൾ തമ്മിൽ ഇഖ്തിലാഫ് തനവു ഉണ്ടാവും. അതിൽ വൈവിധ്യമാർന്ന അർത്ഥങ്ങൾ പകർന്നു കൊടുക്കുന്ന ഖിറാഅത്തുകൾ. ഇപ്പൊ മാലിക് യൗമിദ്ദീൻ, മലിക് യൗമിദ്ദീൻ, നമ്മുടെ പാരായണ പ്രകാരം എന്താണ്? മാലിക് യൗമിദ്ദീൻ. ബഹുഭൂരിഭാഗം ഇമാമികളുടെ ഖിറാഅത്ത് പ്രകാരം മലിക് യൗമിദ്ദീൻ. എന്താണ് മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ? പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ. മലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാലോ? രാജാവ്. അർത്ഥത്തിൽ വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമില്ല, കാരണം രണ്ടും അള്ളാഹുവാണ്. അള്ളാഹു പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനുമാണ്, രാജാവുമാണ്. സൂറത്തുൽ ഫുർഖാന് വേറൊരു വ്യത്യാസം, വയൗമ യഹ്ശുറുഹും വമാ യഅബുദൂന മിൻ ദൂനില്ലാ. ഇമാം ഹഫ്സിന്റെയും ഇബ്നു കസീറിന്റെയും ഖുർആൻ പാരായണ പ്രകാരം ويوم يحشرهم يا وണ്ടാണ് يا وണ്ട്. എന്നാൽ മറ്റുള്ള ഇമാമിങ്ങളുടെ ഖിറാഅത്ത് പ്രകാരം, ബഹുഭൂരിഭാഗം ഇമാമിങ്ങളുടെ ഖിറാഅത്ത് പ്രകാരം, ويوم يحشرهم, അതായത് ബഹുദൈവ വിശ്വാസികളെക്കുറിച്ച് അല്ലാഹു പറയാണ് നാം അവരെ ഒരുമിച്ച് കൂട്ടും മഹ്ശറയിൽ. ويوم يحشرهم وما يعبدون من دون الله, അവൻ ഒരുമിച്ച് കൂട്ടും. ആരാണ് അവൻ? അള്ളാഹു ഒരുമിച്ച് കൂട്ടും. വമാ യഅബുദൂന മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്നവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും. ശരി, വയൗമ നഹ്ശുറുഹും, ബഹുഭൂരിഭാഗം ഇമാമികളുടെയും ഖിറാഅത്ത് പ്രകാരം നൂനു കൊണ്ടാണ് വയൗമ നഹ്ശുറുഹും. എന്നർത്ഥം നാം ഒരുമിച്ച് കൂട്ടും. ആരാണ് നാം? അള്ളാഹു. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമില്ല, രണ്ടും അള്ളാഹു തന്നെയാണ്. രണ്ട് ഖിറാഅത്തിലും വൈവിധ്യമുണ്ട്, തനവ്വു ഉണ്ട്, പക്ഷേ ഇഖ്തിലാഫ് തനാഖുദില്ല, വൈരുദ്ധ്യമില്ല. അതേപോലെ തന്നെ സൂറത്തുൽ ഫുർഖാൻ 48-ാമത്തെ ആയത്താണ്, വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി. എന്താ അർത്ഥം ഈ ആയത്തിന്റെ അർത്ഥം? അവനാകുന്നു അർസല റിയാഹ, വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മുന്നോടിയായി. റഹ്മത്ത് എന്നാണ് കാരുണ്യം. കാരുണ്യത്തിന്റെ മുന്നോടിയായി അല്ലാഹു തആല കാറ്റുകളെ അയക്കുന്നു. എന്താണ് റഹ്മത്ത്? മഴ. അപ്പൊ മഴയ്ക്ക് മുന്നോടിയായി അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ അയച്ചു? കാറ്റിനെ അയച്ചു. ബുഷ്റൻ, എന്താ ബുഷ്റൻ? സന്തോഷവാർത്തയായി, സന്തോഷവാർത്തയായിട്ടാണ് അല്ലാഹു കാറ്റിനെ അയക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? മഴ വരാനിരിക്കുന്നു. മഴയ്ക്ക് സൂചന നൽകിക്കൊണ്ട് കാറ്റിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അയക്കുന്നു. സഹോദരന്മാരെ, ബുഷ്റൻ എന്ന വാക്കിൽ നാല് ഖിറാഅത്തുകളുണ്ട്. നമ്മുടെ ഖിറാഅത്ത് പ്രകാരം മാത്രമാണ് ഇമാം ആസിമിന്റെ ഖിറാഅത്താണ് നാം സ്വീകരിക്കുന്നത്. ഇമാം ആസിമിന്റെ ഖിറാഅത്ത് പ്രകാരം മാത്രമാണ് ബുഷ്റൻ. ബഹുഭൂരിഭാഗം ഇമാമിങ്ങൾ മോതുന്നു വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി. ബുശ്റൻ നൂനുകൊണ്ട്, നൂനുകൊണ്ട്, നുഷുറൻ ബൈന യദൈ റഹ്മതി. എന്താ അർത്ഥം നുഷുറൻ ബൈന യദൈ റഹ്മതി എന്ന് വെച്ചാൽ, മേഘം, മേഘത്തെ പരത്തുന്ന കാറ്റിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അയക്കുന്നു. മേഘങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് അതിനെ പരത്തുന്ന നശ്വർ ചെയ്യുന്ന റിയാഹിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചു. ഇമാം ഇബ്നു ഹാദിറിന്റെ ഓത്ത് മൂന്നും എന്താണ് ഈ നശ്റിൽ നിന്ന്, അതായത് മഴയെ അല്ലെങ്കിൽ മഴയെ നിർമ്മിക്കുന്ന, മേഘങ്ങളെ പരത്തുന്ന റിയാഹുകളെ, കാറ്റുകളെ അള്ളാഹു അയച്ചു എന്നർത്ഥമാണ്. എന്നാൽ ബുഷ് എന്ന് പറഞ്ഞാലോ ബാഗ് കൊണ്ട്, എന്താർത്ഥം? സന്തോഷ വാർത്തയായി. ഇതിന് വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമില്ല. അപ്പോൾ ഈ ഇസ്ലാമിക ശത്രുക്കൾ ഇതുപോലെയുള്ള നല്ല നല്ല ഖുർആനിന്റെ അർത്ഥത്തെ പോഷിപ്പിക്കുന്ന വ്യത്യസ്തമായ ഖിറാഅത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വെറുത്തീർക്കുവാൻ വേണ്ടി അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ, ഇത് ഒരു കണക്കിന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ആരോപണങ്ങൾ ഖൈറനാണ്. കാരണം ഈ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിക അമാനുഷികത എന്ന് പറയുന്നത് കേവലം അർത്ഥത്തിൽ മാത്രമല്ല, ഖുർആനിന്റെ പല വശങ്ങളിലും അതിന്റെ ഇഅജാസ് നിലകൊള്ളുന്നുണ്ട്. അമാനുഷികത, ഒരു അമാനുഷികതയാണ് ഈ വ്യത്യസ്തമായ പാരായണങ്ങൾ. നോക്കൂ, നിങ്ങൾ ഇത്രയും വ്യത്യസ്തമായ പാരായണങ്ങളിലൂടെ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നു, അവയെ തമ്മിൽ എന്തില്ല? യാതൊരു വൈരുദ്ധ്യവുമില്ല. എന്നാൽ വ്യത്യസ്തമായ നല്ല നല്ല അർത്ഥങ്ങൾ കൂടുതൽ ഈ ഖിറാഅത്ത് മുഖേന നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. അപ്പോ ഇതാണിപ്പോ സൂറത്ത് ഫുർഖാന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നാം പഠിച്ചു. ഇതെല്ലാം അർത്ഥത്തെ കൂടുതൽ പോഷിപ്പിക്കുന്ന, കൂടുതൽ അർത്ഥവ്യാപ്തി നൽകുന്ന ഖിറാഅത്തുകളാണ്. വൈരുദ്ധ്യമൊരിക്കലും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ ഇപ്പൊ നാല് ഖിറാഅത്തുകൾ, ഇപ്പം ബുഷ്റൻ എന്ന വാക്യത്തിലുണ്ട് നാല് ഖിറാഅത്തുകളുണ്ട്. ഇപ്പം യഹ്ഷുറുവും രണ്ട് ഖിറാഅത്തുകൾ. ഹദീസിന്റെ ഭാഷയിൽ നാല് ഹർഫുകൾ രണ്ട് ഹർഫുകൾ. അപ്പോൾ മാക്സിമം എത്തിയാൽ എത്രയാവും? ഏഴ്. ഏഴിൽ കവിയുകയില്ല എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ ഖിറാഅത്തുകളുള്ള, ഹർഫുകളുള്ള ഒരു വാക്കാണ് അർജിഹ് എന്ന വാക്ക്. അർജിഹ്, അർജിഹ് എന്ന് വെച്ചാൽ സാവകാശം കൊടുക്കണം, നീട്ടി, അതായത് സമയം കൊടുക്കണം, നീട്ടിവെക്കണം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. സൂറത്തുൽ ആറാഫിലും സൂറത്തുൽ ശുഅറായിലും രണ്ട് സ്ഥലങ്ങളിൽ ഈ വാക്ക് വന്നിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ അർജിഹ് വഅഖാഹു വഅർസിൽ ഫിൽ മദാഇനി ഹാശിരീൻ. ഇവിടെ അർജിഹ് എന്ന വാക്ക് ഇതിന്റെ അർത്ഥം എന്താണ്? അതായത് ഫിർഔന്റെ അടുക്കിലേക്ക് പ്രബോധനം ചെയ്യുവാൻ, തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ നബി അലൈഹി സ്വലാമിനെയും ഹാറൂൻ നബി അലൈഹി സ്വലാമിനെയും നിയോഗിച്ചു. അങ്ങനെ ഫിർഔൻ പരിഹസിച്ചുകൊണ്ട് പറയുന്നു, പല കാര്യങ്ങളും പറഞ്ഞു. അതിലൊന്നാണ്, താങ്കൾ സത്യം പറയുന്ന ആളാണെങ്കിൽ ഒരു ആയത്ത് കൊണ്ടുപോവാ, ദൃഷ്ടാന്തം കൊണ്ടുപോവാ. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാം ആ ദൃഷ്ടാന്തം പ്രകടിപ്പിച്ചു. വടിയെറിഞ്ഞി പാമ്പായി, അപ്പോൾ സാഹിറാണെന്ന് ആരോപിച്ചു, അതായത് മന്ത്രവാദിയാണെന്ന് ആരോപിച്ചു. മാത്രമല്ല യുരീദു അൻ യുഖ്രിജക്കും മിൻ അർദിക്കും, അതായത് നിങ്ങളുടെ മണ്ണിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കണമെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. ആര് പറഞ്ഞു? ഫിർഔൻ പറഞ്ഞു. ഫമാദാ തഅ്മുറൂൻ, നിങ്ങൾ എന്താണ് കാണുന്നത്, എന്താണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഇയാളെ ശിക്ഷിക്കേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞതാണ്, ഫിർഔന്റെ ആൾക്കാർ പറയാണ്, കാലു, അവർ പറഞ്ഞു, അർജി, ഒന്ന് സാവകാശം ഒന്ന് നീട്ടിക്കൊണ്ടുപോവുക, നമുക്ക് സമയം കൊടുക്കാം. അയാളെയും അയാളുടെ സഹോദരനെയും ഹാറൂനെയും നമ്മൾ ഒരു സമയം കൊടുക്കാം. അർസിൻ ഫിൽ മദാഇനി ഹാശിരീൻ, അതായത് വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ നിന്ന് മന്ത്രവാദികളെ ഒരുമിച്ച് കൂട്ടുവാൻ വേണ്ടി താങ്കൾ നിയോഗിക്കുക എന്ന് ഈ ജനങ്ങൾ അഭിപ്രായപ്പെട്ടു. അപ്പോൾ അവിടെ അർജി എന്ന വാക്കിൽ പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ആറ് ഖിറാത്തുകളുണ്ട്. ആറ് ഖിറാത്തുകളുണ്ട്. അതിൽ നമ്മൾ ഓതുന്നത് എങ്ങനെയാണ്? അർജി സുക്കൂനുകൊണ്ടാണ്. അതാണ് നമ്മൾ നേരത്തെ കേൾപ്പിച്ചു തന്നത്. ഇമാം ഖാലൂന്റെ റിവായത്ത് പ്രകാരം അർജിഹി എന്നാണ്. അർജിഹി ഇമാം വർഷിന്റെ റിവായത്ത് പ്രകാരം, വർഷും കിസായക്ക് റിവായത്ത് പ്രകാരം, എത്ര റിവായത്ത് ഖിറാത്തുകളായി? മൂന്നായി. ഒന്ന് അർജി, അർജിഹി, അർജിഹി. ഇമാം ഇബ്നു കഥീറും ഹിഷാമിന്റെയും ഖിറാത്ത് പ്രകാരം നാല് ഖിറാത്തായി. അഞ്ചാമത്തെ ഖിറാത്ത് ഇമാം അബു അംറിന്റെ ഖിറാത്താണ്. നീട്ടലില്ല. അർജിഹു അവസാനമായി ആറാമത്തെ ഖിറാത്ത് ഇമാം ഇബ്നു ദക്വാന ഖിറാത്ത് ആറ് ഖിറാത്തുകളാണ്. ഈ ആറിന്റെയും അർത്ഥം ഒന്നാണ്. എന്താണ്? ലഹജയിലുള്ള വ്യത്യാസങ്ങളാണ്. അതായത് ഗോത്രങ്ങൾ തമ്മിലുള്ള ഉച്ചാരണത്തിലുള്ള വ്യത്യാസമാണ് എന്നല്ലാതെ അറബി ഗോത്രങ്ങൾ തമ്മിൽ. ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നു, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഇപ്പം ഹംസ് കൊണ്ട് ഉച്ചരിക്കുക എന്നത്, ഇതുപോലെയുള്ള വാക്കുകൾ ഹംസ് കൊണ്ട് ഉച്ചരിക്കുക. അപ്പൊ അർജി ഹു, അർജി ഹി, അർജി ഹു എന്ന് നാം കേട്ടു. ഹംസ് കൊണ്ട് അല്ലേ, ഹംസ് നൽകിക്കൊണ്ട്. അത് കൈസ് പോലുള്ള ഗോത്രങ്ങളുടെ ഭാഷയാണ്. ഏത്? ഹംസ് കൊണ്ട്. അർജി ഹു ഹംസ് ഇല്ലാതെ ഉച്ചരിക്കൽ അസദ് തമീം പോലുള്ള ഗോത്രങ്ങളുടെ ഭാഷയാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഈ ഖുർആനിക ഈ വാക്കിലുള്ള ഈ വ്യത്യസ്തമായ പാരായണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണെന്ന് മനസ്സിലായി. ഇവ തമ്മിൽ യാതൊരു അർത്ഥ വൈരുദ്ധ്യമില്ലാതെ മനസ്സിലായി. മാത്രമല്ല, അറബികൾ ഖുർആൻ എന്നാണോ ഇറങ്ങിയത്, ആ കാലഘട്ടത്തിൽ ജീവിച്ച അറബികൾ സംസാരിക്കുന്ന ഭാഷയുമാണെന്ന്, ഭാഷയോട് യോജിക്കുന്നതുമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയും കൃത്യമായി ധാരണയുള്ള ഒരു വിഷയമാണ് ഈ വ്യത്യസ്തമായ ഖുർആൻ പാരായണങ്ങൾ. അപ്പൊ ഇതാണ് ശരിക്ക് ഇപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ അറബ് നാടുകളിലും അതേപോലെ നമ്മുടെ ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത് ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി അവർ കൊണ്ടുവരുന്ന ഒരു വിഷയം. സാധാരണക്കാർക്ക് ഒരു പക്ഷെ മനസ്സിലാകണമെന്നില്ല. കാരണം നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? യാതൊരു വള്ളിപുള്ളി വ്യത്യാസമില്ലാത്തൊരു ഗ്രന്ഥമാണ് ഏത്? ഖുർആൻ. അത് സത്യമാണ്, സത്യമാണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങളോ? ഈ വ്യത്യാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതാണ് വഹിയായിട്ട്. അപ്പോ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു റിവായത്ത് പ്രകാരം മാത്രമുള്ള ഒരു ഗ്രന്ഥമല്ല, വ്യത്യസ്തമായ ഖുർആൻ പാരായണങ്ങൾ അടങ്ങിയ ഒരു ഗ്രന്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ ആ വ്യത്യസ്തമായ പാരായണങ്ങളിൽ എന്തില്ല? യാതൊരു വൈരുദ്ധ്യവുമില്ല. അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് ഖുർആൻ ഇറക്കിയത്, ആ ഇറക്കിയതിൽ നിന്ന് വിഭിന്നമായ ഒരു ഖുർആൻ അല്ല നാം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ പാരായണം ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്. നമുക്കറിയാം ഖുർആൻ പൂർണ്ണമായും ക്രോഡീകരിക്കപ്പെട്ട ഒരു ഘട്ടമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ. രണ്ടാമതായി ഖുർആൻ പൂർണ്ണമായും ക്രോഡീകരിക്കപ്പെട്ടു, അതിന് വ്യത്യസ്തമായ കോപ്പികളും ഉണ്ടായി. മനസ്സിലായില്ല? ഇതിനാണ് അൽ മുസ്ഹഫുൽ ഉസ്മാനി എന്ന് പറയുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഖുർആൻ പൂർണ്ണമായും ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു മുസ്ഹഫിൽ ഇല്ല. ഖുർആൻ പൂർണ്ണമായിട്ടുമുണ്ട്, പാരായണം ചെയ്യാറുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഒരു മുസ്ഹഫിൽ ഒരു ഭാഗത്തായി ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടില്ല. അത് ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഉണ്ടായി. പിന്നീട് കോപ്പികൾ, വ്യത്യസ്തമായ കോപ്പികൾ വ്യത്യസ്തമായ നാടുകളിലേക്ക് അയക്കുവാൻ വേണ്ടി രണ്ടാമത്തെ കോടിയേറെ നടന്നു. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ നടന്ന കോടീകരണം. അപ്പൊ വ്യത്യസ്തമായ നാടുകളിലേക്ക് അയക്കുവാൻ വേണ്ടി എന്ന് പറയുമ്പോൾ എത്ര കോപ്പികൾ ഉണ്ടായിരുന്നു? അതിൽ തർക്കമുണ്ട്. ഏറ്റവും പ്രബലമായ വീക്ഷണം 6 കോപ്പികളായിരുന്നു. അത് ഒന്ന് മദീനയിലാണ് ഇത് എഴുതപ്പെട്ടത്. 2 മക്കയിലേക്ക്, 3 ഷാമിലേക്ക്, 4 കൂഫയിലേക്ക്, 5 ബസ്റയിലേക്ക്. 6-ാമത്തെ കോപ്പി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തമായി ഉപയോഗിക്കാനും അത് സൂക്ഷിക്കുവാനും വേണ്ടി എടുത്ത മുസ്ഹഫാണ്. മുസ്ഹഫിന്റെ കോപ്പി, അതിനാണ് അൽ മുസ്ഹഫുൽ ഇമാം എന്ന് പറയാം. അപ്പൊ ഈ 6 കോപ്പികൾ അവർ എഴുതിണ്ടാക്കി. സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിന്റെ കീഴിലായിരുന്നു ഈ കോപ്പികൾ, വ്യത്യസ്തമായ കോപ്പികൾ ഉണ്ടാക്കാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തീരുമാനിച്ച് പ്രഖ്യാപിച്ചു. ഈ കോപ്പികൾ അയക്കുമ്പോൾ ഓരോ മുസ്ഹഫിന്റെയും കൂടെ ഒരു ഖാരിഇനെ, ഖുർആൻ പാരായണ ശാസ്ത്രത്തിൽ അവഗാഹം നേടിയ ഒരു പണ്ഡിതനെയും പറഞ്ഞയച്ചിരുന്നു. അതായത് ഇപ്പോ മക്കയിൽ മദീനയിലുള്ള കോപ്പി മുസ്ഹഫ് പഠിപ്പിക്കുവാൻ വേണ്ടി ആരെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിശ്ചയിച്ചത്? സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു സായിബ് അദ്ദേഹത്തെ മക്കയിലേക്ക് ആ മുസ്ഹഫിന്റെ കോപ്പിയുമായി പറഞ്ഞയച്ചു. എന്തിനാണ്? ഇത് കോപ്പികൾ മാത്രം പറഞ്ഞയച്ചാൽ പോരല്ലോ, ആ കോപ്പികൾ പ്രകാരം ഖുർആൻ പാരായണം ചെയ്യുവാനും പഠിപ്പിക്കുവാനും വേണ്ടി. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം എന്താണ്? ഈ വ്യത്യസ്തമായ ഖുർആൻ പാരായണങ്ങളുണ്ട്, നമുക്ക് മനസ്സിലായി. ഈ മുസ്ഹഫ് ഉസ്മാനി മുസ്ഹഫുകളിൽ ഈ വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അവയെ പരിഗണിച്ചിട്ടുണ്ടോ? പരിഗണിച്ചിട്ടുണ്ട്. സഹാബത്തുകൾ ഖുർആൻ എഴുതിയപ്പോൾ അവർ കഴിവിന് പരമാവധി ഈ വ്യത്യസ്തമായ പാരായണങ്ങൾ ഒരു ലിപിയിൽ, ഒരു ശൈലിയിൽ എഴുതാൻ ശ്രമിച്ചു. അവരെ സഹായിച്ചത് സഹാബത്തുകൾ എഴുതിയപ്പോൾ നാം മനസ്സിലാക്കണം, ഒരു അക്ഷരം വാക്ക് എഴുതുമ്പോൾ ആ വാക്ക് എന്തുണ്ടാവില്ല? കുത്തുകൾ ഉണ്ടാവില്ല, ഹറക്കത്തും ഉണ്ടാവില്ല. അറബിൽ പറയും, അത് റസ്മുൽ ഉസ്മാനി ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നഖ്തും ഇഹ്ജാമും ഉണ്ടാവില്ല, ഇഹ്റാബും ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നൂനിന്റെ മേലെ എത്ര കുത്താണ്? 1 കുത്താണ്. ആ കുത്തുകൾ ഉണ്ടോ? ഇല്ല, പുള്ളികളില്ല. അതേപോലെ തന്നെ ഇപ്പോ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മീമിന്റെ മേലെ എന്താണ് ഉള്ളത്? ഹറക്കത്ത്, ഫത്ഹലെ ഹറക്കത്തുകളും ഇല്ലായിരുന്നു. അങ്ങനെയാണ് സഹാബത്തുകൾ ആ കാലഘട്ടത്തിൽ അവിടെ എഴുതിയിരുന്നത്. അപ്പൊ തീർച്ചയായും അങ്ങനെ എഴുതുമ്പോൾ തന്നെ വ്യത്യസ്തമായ ഖുർആനിക പാരായണങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദീനിൽ നിന്ന് മടങ്ങി, ദീനിനെ അവഗണിച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് രിദ്ദത്തെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യാതി അല്ലാഹു ബിഖൗമി യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. ഓ സത്യവിശ്വാസികളെ, നിങ്ങളിൽ വല്ലവനും മുർത്തദ്ദായി കഴിഞ്ഞാൽ, ദീനിൽ നിന്ന് മടങ്ങിയാൽ, فسوف يأتي الله بقوم الله سبحانه وتعالى ഒരു ജനതയെ കൊണ്ടുവരും. എന്താണ് ആ ജനതയുടെ പ്രത്യേകത? അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ജനതയെ അള്ളാഹു കൊണ്ടുവരും നിങ്ങൾ ദീനിൽ നിന്ന് വിട്ടുപോയാൽ. അപ്പൊ ഇവിടെ മൻ യർത്തദ്ദ, ഈ യർത്തദ്ദ എന്ന വാക്കിന് 2 ഖിറാഅത്ത് ഉണ്ട്. ഒന്ന്, നമ്മൾ പാരായണം ചെയ്യുന്ന പ്രകാരം യർത്തദ്ദ, ഈ ദാലിന്റെ മേലെ ഫത്ഹയും ഷദ്ദും. വേറെ ഇമാം നാഫിഉന്റെയും ഇബ്നു ആമിറിന്റെയും ഖിറാഅത്ത് പ്രകാരം യർതദീദ് എന്നാണ്. അപ്പോ മൻ യർതദ്ദ മൻ യർതദീദ്, ഇവിടെ നാം ശ്രദ്ധിക്കണം, ഇവിടെ ഈ രണ്ട് വാക്കുകൾ എഴുതുമ്പോൾ തമ്മിൽ ലിപിയിൽ വ്യത്യാസമുണ്ടോ? എഴുത്തിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ വ്യത്യാസങ്ങൾ ഒരൊറ്റ ലിപിയിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സഹാബത്തുകൾ ഖുർആനിക കോപ്പികൾ എഴുതിയപ്പോൾ അൽ മുസ്ഹഫു അൽ മദനി വശ്യാമി, അതായത് മദീന നിവാസിയായ ഇമാമിന്റെ ഓത്ത് പ്രകാരമാണ്, അതേപോലെ ഷാമി ഇമാമിയായ ഓത്ത് പ്രകാരമാണ് ഇർത്തദിദ്ന്നുള്ള ഖിറാഅത്തുള്ളത്. അതുകൊണ്ട് തന്നെ അൽ മുസ്ഹഫ്, അതായത് ഷാമിലെയും മദീനയിലെയും മുസ്ഹഫിൽ എന്താണ് ഉള്ളത്? ഇർത്തദിദ്. മറ്റുള്ള മുസ്ഹഫുകളിലോ ഇർത്തദ്. ഈ വ്യത്യാസങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി ലിപിയിൽ എഴുത്തിൽ വ്യത്യാസമുണ്ട്, ഈ വ്യത്യാസങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി ഓരോ മുസ്ഹഫിന്റെയും കൂടെയും ഒരു ഖാരിഇനെ, ഒരു പാരായണത്തിൽ വിദഗ്ധനായ പണ്ഡിതനെയും നിയോഗിച്ചു. അതേപോലെ തന്നെ നമുക്കറിയാം ദിറാറ് മസ്ജിദ്, والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين. അതായത് കപടവിശ്വാസികൾ, 12 കപടവിശ്വാസികൾ ചേർന്നുകൊണ്ട് അവർ മസ്ജിദ് ഖുബൈ നമസ്കരിക്കാതെ അതിന് വിരുദ്ധമായിട്ട് അവർ ഒരു മസ്ജിദ് നിർമ്മിച്ചു. വല്ലദീനത്തഹദു മസ്ജിദൻ ദിറാറൻ, ദിറാറായ ഒരു പള്ളിയെ അവർ നിർമ്മിച്ചു, ഒരു പള്ളി നിർമ്മിച്ചു. ആര്? കപടവിശ്വാസികൾ. അതായത് സത്യനിഷേധം കുഫർ പ്രചരിപ്പിക്കുവാനും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ശത്രുക്കളെ, റസൂലിന്റെ ശത്രുക്കളൊക്കെ അവർക്ക് പാകമായ രീതിയിൽ ഒരു പള്ളിയെ നിർമ്മിച്ചുണ്ടാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കപടത അള്ളാഹു ഖുർആനിലൂടെ വിശ്വാസികൾക്ക് വ്യക്തമാക്കി കൊടുത്തു. അപ്പൊ അവിടെ വല്ലവീനത്തഹദു മസ്ജിദൻ ദിറാറൻ എന്നാണ് നമ്മളൊക്കെ പാരായണം ചെയ്യാറുള്ളത്. ഇമാം നാഫിഇന്റെയും ഇബ്നു ആമിറിന്റെയും ഖിറാഅത്ത് പ്രകാരം അല്ലവീനത്തഹദു, എങ്ങനെയാണ് അല്ലവീന? എന്തില്ല? വാവില്ല, വാവില്ല. അപ്പോ എന്താണ് സംഗതി? മദീനക്കാരുടെയും ഷാമികളുടെയും മുസ്ഹഫിൽ എന്തില്ല? വാവില്ല. മറ്റുള്ള മുസ്ഹഫുകളിൽ വാവുണ്ട്. കാരണം ഇത് ഒന്നുകിൽ വാവുകൊണ്ട് എഴുതണം, അല്ലെങ്കിൽ വാവ് എഴുതാൻ പറ്റില്ല. രണ്ടും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഒരു ലിപി പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ മുസ്ഹഫുകളിൽ ഈ വ്യത്യാസം വന്നു. ഈ വ്യത്യാസങ്ങൾ സഹാബത്തുകൾ സ്വന്തം വക കൂട്ടിച്ചേർത്തിയതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് ഇറക്കിയ ഖുർആനിക പാരായണങ്ങളുടെ വ്യത്യാസം പരിഗണിച്ചുകൊണ്ടുള്ള ഈ ഭിന്നതയാണെന്ന് നാം മനസ്സിലാക്കണം. ഇതെല്ലാം വഹിയാണ്, ഇതിൽ വൈരുദ്ധ്യമില്ല. അപ്പോ ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന കൂട്ടൽ ഈ വ്യത്യസ്തമായ കോപ്പികൾ ഉണ്ടെന്ന് പറയണോ? ഈ കോപ്പിയിൽ എന്താണുള്ളത്? വാവാണ്. ഈ കോപ്പിയിൽ വാവില്ല. ഈ കോപ്പിയിൽ ഇർത്തദ എന്നാണ്, ഈ കോപ്പിയിൽ ഇർത്തദിദ്ന്നാണ്. അപ്പോൾ എന്തുണ്ട്? അവർക്ക് വാദിക്കാം വ്യത്യാസങ്ങളുണ്ട്, മാറ്റതിരുത്തലുകളുണ്ട് എന്ന് വാദിക്കാം. പക്ഷെ അതെല്ലാം അബദ്ധമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല വഹിയായി ഇറക്കിയ ഖുർആനിക പാരായണങ്ങളുടെ വ്യത്യാസങ്ങളാണ് ഇത്. അതല്ലാതെ ഒരിക്കലും മനുഷ്യരുണ്ടാക്കിയ, നിർമ്മിച്ചുണ്ടാക്കിയ വ്യത്യാസങ്ങളല്ല എന്ന് നാം അറിയുവാൻ വേണ്ടിയാണ് ഈ ക്ലാസ് ഇവിടെ അവതരിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി സംശയങ്ങളുണ്ടെങ്കിൽ, വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വ്യാകരണ നിയമങ്ങളിലും ഗ്രാമറിലൊക്കെ വ്യത്യാസം
വരില്ല? ഇവിടെ ഒരു നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അതായത് ഈ ഖുർആനിക ആയത്തുകൾ അല്ലെങ്കിൽ പാരായണങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൽ അറബി ഭാഷാ നിയമപ്രകാരം, അതായത് ഗ്രാമർപരമായ വ്യത്യാസങ്ങളും ഉണ്ടാകില്ലേ എന്നാണ് ഒരു ചോദ്യം. അതിന്റെ മറുപടി, തീർച്ചയായും ഗ്രാമറിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അർത്ഥങ്ങളിലും ചിലപ്പോൾ വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഈ ഖിറാഅത്തുകൾ തമ്മിൽ ഒന്നുകിൽ പദങ്ങളിൽ മാത്രമാണ് വ്യത്യാസമുണ്ടാകുക, അർത്ഥം എന്തായിരിക്കും? ഒന്നായിരിക്കും. ഉദാഹരണം പഠിച്ചല്ലോ, എന്താണത്? അർജി എന്ന വാക്ക് നീട്ടിക്കൊണ്ടുപോകുക എന്നാണ് അർത്ഥം. മറ്റുള്ള വ്യത്യാസങ്ങളൊക്കെ പദങ്ങളിൽ വ്യത്യാസം, അത് ഗോത്രങ്ങൾ തമ്മിലുള്ള എന്താണ് ഭാഷയുടെ വ്യത്യാസമാണ്. എന്നാൽ അർത്ഥവ്യത്യാസം ഉള്ള വ്യത്യസ്തമായ ഖിറാഅത്തുകളുണ്ട്. ഉദാഹരണം പഠിച്ചല്ലോ, മാലിക്യോമിദ്ദീൻ മലിക്യോമിദ്ദീൻ. പദങ്ങളിലും പദത്തിലും വ്യത്യാസമുണ്ട്, അതേപോലെ തന്നെ അർത്ഥത്തിലും വ്യത്യാസമുണ്ട്. പക്ഷെ എന്തില്ല? വൈരുദ്ധ്യം ഇല്ല. അപ്പൊ ഇവിടെ അർത്ഥത്തിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കി, ഇനി വ്യാകരണത്തിൽ, ഗ്രാമറിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ടാകും. അതിനും എന്തില്ല? വൈരുദ്ധ്യം ഇല്ല. കാരണം അറബിക്ക് ഗ്രാമർ എന്ന് പറയുമ്പോൾ വിശാലമായ ഒരു മേഖലയാണ്. ഇപ്പോ മൻ ഇർത്തദിദ്, ആരാണോ മുർത്തദ്ദായി പോകുന്നത് എന്നാണ് ഇതിന്റെ അർത്ഥം. അവിടെ അറബി ഗ്രാമറിൽ പറയുന്നു, ഇർത്തദ ബിൽ ഇദ്ഗാം, ഇർത്തദിദ് ബി ഫക്കിൽ ഇദ്ഗാം ഐ ബിൽ ഇദ്ഹാർ എന്ന് പറയുന്നു. ഇർത്തദ എന്നാല് രണ്ട് ദാലാണ്, ഇതിന്റെ യഥാർത്ഥ രൂപം എന്താണ്? ഇർത്തദിദ് എന്നാണ്. അപ്പൊ രണ്ട് ദാല് ഒരുമിച്ച് കൂട്ടി ഒന്നാണ് ഇദ്ഗാം എന്ന് പറയുക. എന്നാൽ ഇദ്ഗാമിനെ അഴിക്കുന്ന, ഊരുന്ന രൂപത്തിനാണ് ഇദ്ഹാർ എന്ന് പറയുക. അപ്പോൾ ഇർത്തദിദ് എന്ന് വരും. രണ്ടും രണ്ടിന്റെയും അർത്ഥം ഒന്നാണ്, പക്ഷേ എന്തുണ്ട്? സർഫിൽ വ്യത്യാസം വന്നു. അതിലൊരിക്കലും ഒരു വൈരുദ്ധ്യമല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ മറുപടി. എന്താണ് ചോദ്യം? അർത്ഥ വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഒരു പൂന്തോപ്പ്, അയാൾക്ക് കഴിക്കാൻ വേണ്ടി, ഭക്ഷിക്കാൻ വേണ്ടി ഒരു ജന്നത്ത്. അപ്പൊ അയാൾക്ക് കഴിക്കാനാണെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാനാണെങ്കിലും ഭക്ഷിക്കുവാൻ വേണ്ടി, തിന്നുവാൻ വേണ്ടി ഒരു ജന്നത്ത് വേണം എന്നാണ് ആ സത്യനിഷേധികൾ ആവശ്യപ്പെട്ടത്. ആര് തിന്നാലും ശരി. അപ്പൊ അർത്ഥത്തിന് എന്തില്ല? വൈരുദ്ധ്യമില്ല. അതായത് കൂടുതൽ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാല്, വൈരുദ്ധ്യം എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങൾ തമ്മിൽ എല്ലാ വ്യത്യാസവും എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്, എല്ലാ വ്യത്യാസവും വൈരുദ്ധ്യമല്ല. പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിലുണ്ടാകുന്ന വ്യത്യാസത്തിനാണ് എന്ത് പറയാ? വൈരുദ്ധ്യം എന്ന് പറയും. ഇത് കൂട്ടിയോജിപ്പിക്കാൻ പറ്റുമോ? പറ്റും. കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത വൈരുദ്ധ്യങ്ങളാണ് പലപ്പോഴും ഈ പുരോഹിതന്മാരുടെയും പാദ്രിമാരുടെയും കൈകടത്തലുകൾ മുഖേന തൗറാത്തിനും ഇഞ്ചിനുമൊക്കെ സംഭവിച്ചത്, തെഹ്രീഫ് തബ്ദീലൊക്കെ ഉണ്ടായത്. ഖുർആനിലുള്ള ഈ ഖിറാഅത്ത് തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും വൈരുദ്ധ്യമല്ല, അത് ഇഖ്തിലാഫു തനവ്വു ആണെന്ന് നാം ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. ഇമാം ഹഫ്സ് താബിഈകളുടെ തൊട്ടുകാലം ശേഷം വന്ന ഒരു മഹാപണ്ഡിതനാണ്. അതായത് താബിഈകളും താബിഈകളുടെ ശിഷ്യന്മാരുടെയും ഈ അവരിൽപ്പെട്ട ഇമാമിങ്ങളാണ് ഈ പത്ത് ഇമാമിങ്ങൾ. അതായത് ഇമാം നാഫിഉ മദീനയിൽ, ഇബ്നു കസീർ മക്കയിൽ, അബു അമ്ർ ബസ്റയിൽ, ഇബ്നു ആമിർ ഷാമിൽ, അതേപോലെ ഇമാം ആസിം കൂഫയിൽ, ഹംസയും കിസായും കൂഫയിൽ, അബു ജഅഫർ മദീനയിൽ, യാക്കൂബ് ബസ്റയിൽ, അതേപോലെ തന്നെ ഖലഫ് അൽ ബസ്സാർ പത്താമത്തെ ഇമാം കൂഫയിൽ. അപ്പോൾ ഇങ്ങനെ കൂഫ, ബസ്ര, മക്ക, മദീന, ഷാം, ഇതാണ് ഇതിന്റെ അടിസ്ഥാന കേന്ദ്രങ്ങൾ ഈ ഖിറാഅത്തുകളുടെ. ഇപ്പൊ ഇമാം ഹഫ്സിന്റെ റിവായത്ത് എന്ന് പറയുമ്പോൾ, ഇമാം ഹഫ്സിന്റെ റിവായത്ത് ശരിക്കും എന്താണ്? വഹിയാണ്.
അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിക്കൊടുത്ത വഹീൻ അടിസ്ഥാനത്തിലാണ് ഇമാം നിങ്ങളൊക്കെ ഓതിയിട്ടുള്ളത്. ഇമാം ഹഫ്സ് ആ ഒരു പാരായണരീതി തെരഞ്ഞെടുത്ത് അത് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അതിൽ അദ്ദേഹം അറിയപ്പെട്ട ഒരു പണ്ഡിതനായി മാറി. ആ റിവായത്ത് മനസ്സിലായില്ലേ? അതിനാണ് ഇഖ്തിയാറു അൽ ഇമാം ഹഫ്സ് എന്ന് ഖുർആനിക ഖുർആൻ പാരായണ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇഖ്തിയാറുൽ ഇമാം ഹഫ്സ്. ഇമാം ഹഫ്സ് കുറെ ഖിറാത്തിൽ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അദ്ദേഹം സ്വന്തം ഇഖ്തിയാർ ചെയ്ത ഒരു ഖിറാത്ത് എന്താണ് തെരഞ്ഞെടുത്ത ഈ റിവായത്ത്, ഇപ്പൊ നമ്മൾ ഓതുന്ന റിവായത്ത്. മറ്റുള്ള ഖിറാത്തുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു റിവായത്താണ് ഇമാം ഹഫ്സിന് റിവായത്ത്. അതായത് മറ്റുള്ള പാരായണങ്ങളിൽ പല ഉച്ചാരണത്തിൽ പ്രയാസങ്ങളുള്ള ഖിറാത്തുകളുണ്ട് സാധാരണക്കാർക്ക് പ്രത്യേകിച്ചു. അപ്പൊ ഏറ്റവും എളുപ്പം സാധാരണക്കാർക്ക് എളുപ്പമുള്ള ഒരു റിവായത്താണ് ആര്? ഇമാം ഹഫ്സിന്റെ റിവായത്ത്. ഇമാം ഹഫ്സ് പഠിച്ചത് ഇമാം ആസിമിൽ നിന്നാണ്. ഇമാം ആസിമിന്റെ ഖിറാത്ത് അത് മുമ്പേ ഇമാമിങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഖിറാത്താണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചോദിക്കപ്പെടുകയുണ്ടായി, അയ്യുൽ ഖിറാഅത്തി അഹബ്ബു ഇലൈക്, ഏറ്റവും താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഖിറാത്ത് ഏതാണ്? ഖാല ഖിറാഅതു അഹ്ലിൽ മദീന, മദീനക്കാരുടെ ഖിറാത്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഉദാഹരണം ഇമാം നാഫിഇന്റെ ഖിറാഅത്ത്. ഖീല തുമ്മ ഐ, ശേഷം ഏതാണ്? ഖാല ഖിറാഅതു ആസിം, ഇമാം ആസിമിന്റെ ഖിറാഅത്ത്. ഇമാം ആസിം ശിഷ്യനാണ് ആര്? നമ്മൾ ഓതുന്ന ഇമാം ഹഫ്സിന്റെ റിവായത്ത്. മനസ്സിലായല്ലോ? അപ്പൊ മുംബൈ ഇമാമിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു റിവായത്താണ് നമ്മളൊക്കെ പാരായണം ചെയ്യുന്നത്. എല്ലാം മുത്തവാത്തിറാണ്, എല്ലാം സഹീഹാണ്. അതായത് ഈ പത്ത് ഖിറാഅത്തുകളും എന്താണ്? മുത്തവാത്തിറാണ്, സഹീഹാണ്. ഇവിടെ നല്ലൊരു ചോദ്യം ചോദിച്ചു. അതായത് മാലിക് യൗമിദ്ദീൻ എന്നാണ് നാം ഓതാറുള്ളത് അല്ലെ? ഒരാൾ എവിടുന്നോ കേട്ട് മാലിക് യൗമിദ്ദീൻ ഉണ്ട് എന്ന്. ഇപ്പൊ നമ്മളെല്ലാവരും കേട്ടല്ലോ, നമ്മൾ നാളെ മുതൽ നമസ്കരിക്കുമ്പോൾ മാലിക് യൗമിദ്ദീൻ ഓതാൻ പറ്റുമോ? പണ്ഡിതന്മാർ പറയുന്നു, ഏതു റിവായത്ത് പ്രകാരവും നാം ഓതണമെങ്കിൽ ആ റിവായത്ത് പ്രകാരം ഖുർആൻ പാരായണം പഠിച്ചിരിക്കണം. മനസ്സിലായില്ലേ? അതായത് ഏതെങ്കിലും എങ്ങനെയെങ്കിലും കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അപ്പോ നമ്മളിപ്പോൾ സൗദി അറേബ്യയിലും ഇപ്പൊ ഹഫ്ദിന്റെ ഹലഖകളിൽ അതേപോലെ നാട്ടിലെ എല്ലാ സംഘടനകളും അവലംബിക്കുന്ന റിവായത്ത് ആ ഒരു റിവായത്താണ്, ഇമാം ഹഫ്സിന്റെ റിവായത്താണ്. അത് പ്രകാരം മാത്രം ഓതുക. എന്നാൽ ഈ ഖിറാഅത്തുകളെ കുറിച്ച് പഠിച്ച ആൾക്കാർക്ക് അവർക്ക് നമസ്കാരത്തിനാണെങ്കിലും നമസ്കാരത്തിന് പുറമെയാണെങ്കിലും വ്യത്യസ്തമായ ഖിറാഅത്തുകൾ പ്രകാരം പാരായണം ചെയ്യാം. തെളിവെന്താണ്? തെളിവാണ് ഞാൻ നേരത്തെ പഠിച്ചത്. ഹിഷാം ഇബ്നു ഹകീം നമസ്കാരത്തിൽ ഓതുന്നത് വേറെ ഖിറാഅത്ത്, ഉമറുമാർ പഠിച്ചത് വേറെ ഖിറാഅത്ത്. അപ്പം വ്യത്യസ്തമായ ഈ സഹീഹായ ഖിറാഅത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പാരായണം ചെയ്യാൻ പറ്റും. പക്ഷെ പഠിച്ചിരിക്കണം ശാസ്ത്രീയമായിട്ട് എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ലിബിയിലേക്ക് പോവുകയാണെങ്കിൽ ഇമാം ഖാലൂനി റിവായത്താണ് കേൾക്കുക, അവിടെ ഒരിക്കലും മാലിക്കിന് കേൾക്കൂല. മലിക്കിന് പള്ളികളിലേക്ക് പോയാൽ മലിക് യൗമിദ്ദീൻ എന്ന പല വ്യത്യാസങ്ങളും കാണാൻ പറ്റും. ഇവിടെ മൻ ഇർത്തദീദ് അല്ലദീൻ അത്തഖദു എന്നാണ് ഇമാം ഖാലൂനി ഓതിയിട്ടുള്ളത്. വാവില്ല, അതേപോലെ തന്നെ ഇർത്തദീദ് ഇർത്തദ എന്നല്ല. നിങ്ങൾ മൊറോക്കോയിൽ അതേപോലെ അൽജീരിയയിലേക്ക് പോയാൽ ഇമാം മൊറസിന്റെ റിവായത്ത് പ്രകാരമാണ് അവർ ഓതാറുള്ളത്. അപ്പൊ എന്തായി ഇതിന്റെ അർത്ഥം എന്താണ്? ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ച ഖിറാഅത്തുകളാണ്. ഈ വിഷയത്തിൽ തർക്കമേ ഇല്ല. പക്ഷേ ശത്രുക്കൾക്ക് എന്തെങ്കിലും കിട്ടണമല്ലോ, അപ്പോ അവർ ഒരു ആയുധമായി സ്വീകരിച്ച ഒരു കാര്യമാണ് ഈ വ്യത്യസ്തമായ ഈ ഖിറാഅത്തുകൾ. ആമീൻ എന്നത് സൂറത്തുൽ ഫാത്തിഹയിൽ പെട്ട ഒരു ആയത്തല്ല. അപ്പൊ അത് ഖിറാഅത്തുമായി എന്തില്ല, ബന്ധമില്ല. അതായത് ഖുർആനിക ഒരു വചനമല്ലാതെ. പക്ഷേ പണ്ഡിതന്മാർ ആമീൻ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് ചർച്ച ചെയ്തപ്പോൾ അവിടെ ഖുർആനിക പാരായണ ശാസ്ത്ര പ്രകാരം തന്നെ ആമീൻ എന്നത് ആ എന്ന ആ ഭാഗം മദ്യ ബദലാണ്. ഇമാം മുർസിന്റെ ഊത്ത് പ്രകാരം രണ്ടും നാലും ആറും പറ്റും. ഇനി ആമീൻ നിർത്തുകയാണെങ്കിൽ അതിനെ തജ്വീദിന്റെ ഭാഷയിൽ പറയാം, എല്ലാ ഇമാമിങ്ങളെയും ഖിറാഅത്ത് പ്രകാരം അർത്ഥവ്യത്യാസം പിന്നെ അഭിപ്രായം അല്ലെങ്കിൽ വ്യത്യാസമില്ലാതെ തന്നെ നിർത്തുകയാണെങ്കിൽ അൽ മദ്ദുൽ ആറദ് സുക്കൂൻ പറയും, അവിടെയും രണ്ടും നാലും ആറും പറ്റും. അപ്പോ മൂന്ന് മൂന്നില് നമ്മൾ ഗുണിക്കുകയാണെങ്കിൽ എത്ര? ഒമ്പത് വജുഹുണ്ട് ഈ ആമീൻ ഓതാൻ. അപ്പൊ അത് ശരിക്കും ഇപ്പം ആമീൻ നീട്ടിക്കൊണ്ടാൽ അത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ഇമാം മുർശിദിന്റെ റിവായത്ത് പ്രകാരം, പക്ഷെ അത് എന്തല്ല, ഈ ഖിറാഅത്തുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പദമല്ല, കാരണം അത് ഖുർആനിക വചനമല്ല. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പൊ നേരത്തെ പറഞ്ഞു, അതായത് ഈ പത്ത് ഇമാമിയങ്ങൾ, പത്ത് ഇമാമിയങ്ങളുടെ പേര് പറഞ്ഞല്ലോ, പത്ത് ഖിറാഅത്തുകൾ പഠിപ്പിച്ചു. ഈ പത്ത് ഖിറാഅത്തുകളിൽ ഏറ്റവും അറിയപ്പെട്ടവയാണ് ഈ അൽ ഖിറാഅത്തു അസ്സല. ഉദാഹരണമായി ഇമാം അബൂ അംറു ദാനി ഹിജ്റ 444 മരണപ്പെട്ട വലിയ മുഹദ്ദിസും മുഖ്രിയുമാണ് അബൂ അംറു അദ്ദാനി റഹിമഹുള്ള. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അത്തൈസീറു ഫിൽ ഖിറാഅത്തി സബ്, ഏഴ് ഖിറാഅത്തുകൾ. എന്നാൽ ഈ ഏഴ് ഖിറാഅത്തുകൾ എന്ന് പറയാനുള്ള കാരണം, ഈ ധാരാളം ഖിറാഅത്തുകൾ ഇങ്ങനെ നാടുകളിൽ പ്രചരിച്ചപ്പോൾ ഇമാം ഇബ്നു മുജാഹിദ് ആദ്യമായി ഒരു ഗ്രന്ഥം എഴുതി, അസ്സബ എന്ന ഗ്രന്ഥം. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല പണ്ഡിതന്മാരും ഏഴ് എന്ന പേരിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചിലർ മനസ്സിലാക്കി ഈ ഖിറാഅത്തുകൾ ഏഴ് മാത്രമാണുള്ളത്, യഥാർത്ഥത്തിൽ എത്രയാണുള്ളത്? പത്ത് ഖിറാഅത്തുകളാണുള്ളത്. ബാക്കിയുള്ള മൂന്ന് ഖിറാഅത്തുകളും അത് മുതവാത്തിറാണ്, സഹീഹാണ്. ഇമാം ഇബ്നു ജസരി റഹ്മഹുള്ള എഴുതിയ കിതാബിന്റെ പേരാണ് അന്നശ്രു ഫിൽ ഖിറാഅത്തിൽ അശ്. ധാരാളം പിന്നെ പത്ത് ഖിറാഅത്തുകളിൽ ഗ്രന്ഥങ്ങൾ ഉണ്ട്. അന്നശ്രു ഫിൽ ഖിറാഅത്തിൽ അശ് ഒരു ഗ്രന്ഥം മാത്രമാണ്, ഇതിലെന്തില്ല, തർക്കമില്ല. പക്ഷേ ചില ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട് ഏഴാണ് മുത്തവാത്തിർ എന്ന അഭിപ്രായം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തിരുത്തിക്കൊണ്ട് ഇമാം ഇബ്നു ജസരി റഹ്മഹുള്ള അദ്ദേഹം പത്തും മുത്തവാത്തിറാണെന്ന് അത് സ്ഥിരീകരിക്കുകയും ആ കാലഘട്ടത്തിലെ വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് ഫത്വകൾ ശേഖരിക്കുകയും ചെയ്തു. ആ പണ്ഡിതന്മാരുടെ ഫത്വകളിൽ പെട്ടതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യന്റെ ഫത്വ. അതേപോലെ തന്നെ ഇമാം താജുദ്ദീൻ സുബ്കി ജംഉൽ ജവാമിഇ എഴുതിയ താജുദ്ദീൻ സുബ്കിയുടെ ഫത്വയും അദ്ദേഹം പിന്നെ മുറാസന മുഖേന വാങ്ങുകയും വമാ വറാഅ അൽ ഖിറാഅത്തി അൽ അശ്രി ഫഹുവ ശാദ്ദുൻ, ഈ പത്ത് ഖിറാഅത്തുകൾക്ക് പുറമെയുള്ളത് ശാദ്ദാണ്, അത് ഒറ്റപ്പെട്ടതാണ്, മുതവാത്തിറല്ല എന്നും ഇമാം താജുദ്ദീൻ സുബ്കി ഫത്വ കൊടുത്തു. ആ ഫത്വകളൊക്കെ മുൻജിദുൽ മുഖ്രിഈൻ, ഖിറാഅത്തുകളെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പഠിക്കുന്നവർ ഒരു ഇമാം ഇബ്നു ജസരി ഒരു കിതാബുണ്ട്, അതിന്റെ പേരാണ് മുൻജിദുൽ മുഖ്രിഈൻ വമുർശിദുൽ ത്വാലിബീൻ. جزاكم الله خيرا واخر دعوانا الحمد لله رب العالمين وصلى الله وسلم على نبينا رسولنا محمد وعلى اله وصحبه اجمعين.